بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، കഴിഞ്ഞ ദർസിൽ നമ്മൾ എടുത്തത് ഇസ്മ വസിഫാത്തിൻ്റെ വിഷയത്തിലുള്ള ചില ഖവാഇദുകളാണ്. അതിലൊന്നാമത്തെ ഖവാഇദ് അസ്മ ഉല്ലാഹി തആല ഗൈറു മഹ്സൂറത്തിൻ ബിഅദദിൻ മുഅയ്യൻ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതൊരു പ്രത്യേക എണ്ണത്തിൽ പരിമിതപ്പെടുത്തപ്പെട്ടിട്ടില്ല, ധാരാളം നാമങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത ഖവാഇദായിരുന്നു ജുമ്മ ഇഹ്ഫ അസ്മ ഇല്ലാഹി തആല സലാസ, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ ഇഹ്സാ നടത്തുക എന്നത് മൂന്ന് മർത്തബകളായിട്ടാണ് അത് ഒരുമിപ്പിക്കാൻ സാധിക്കുക. ഒന്ന് ഹിഫ്ളുഹ, കാണാതെ പഠിക്കൽ. രണ്ട്, അതിൻ്റെ മാന മനസ്സിലാക്കൽ. മൂന്ന്, ദുആഉഹു ബിഹ, അതുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത് വൽ ജമാഅയുടെ ഉസൂൽ, അസ്ലുകൾ മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? ഇസ്ബാത്, പിന്നെ അന്നഫിയു മഅ ഇസ്ബാതി റിദ്ദിഹി, പിന്നെ അത്തവഖുഫ്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. അഹ്സൻ. പിന്നെ ഏതായിരുന്നു ഖായിദ? അയ്യോ, അർക്കാനുകൾ എത്ര എണ്ണാണ്? മൂന്നെണ്ണാണ്. ഏതൊക്കെയാണ്? ഇമാനു ബിൽ ഇസ്മി വസ്ഫ, ഇസ്മിലും സിഫത്തിലും വിശ്വസിക്കുക, പിന്നെ അതിന്റെ മാനയിൽ വിശ്വസിക്കുക, അതിന്റെ ആസാറുകളിൽ വിശ്വസിക്കുക. ഈ പറഞ്ഞ കായിദകളാണ് നമ്മൾ എടുത്തത്. ഇനിയുള്ള കായിദകളാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. ഒന്ന് രണ്ട് കായിദ, രണ്ടോ മൂന്നോ കായിദകൾ മാത്രമേ ഒന്ന് എടുക്കണോ. ഈ കായിദകൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, കാരണം ഇത് അസലാണ്. ഈ വിഷയങ്ങളിലുള്ള ഓരോന്നിലെ വിഷയത്തിലുള്ള അസലാണ്. ഒന്നാമത്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ഖായിദ, സിഫാത്തുല്ലാഹി ഖിസ്മാനി, അള്ളാഹുവിന്റെ സിഫത്തുകൾ രണ്ട് രൂപത്തിലാണ്. സിഫാത്തുല്ലാഹി ഖിസ്മാനി, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ദാതിയത്തുൻ, ഒന്ന് ദാതിയത്തുൻ, രണ്ട് ഫഅലിയത്തുൻ. ഒന്നാമത്തേത് ദാതിയത്തുൻ, രണ്ട് ഫഅലിയത്തുൻ. ആണെങ്കിൽ എഴുതാം സിഫത്തുൻ ദാതിയ, സിഫത്തുൻ ഫഅലിയ. ദാതിയായ സിഫത്ത്, ഫഅലിയായ സിഫത്ത്. ഇങ്ങനെ സിഫത്തുകൾ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത വേർതിരിവുകൾ കുറേയുണ്ട്. അത്തരം വേർതിരിവുകൾ അതിലെ ഡീറ്റെയിലുകളിലേക്കൊക്കെ ഇൻഷാല്ലാഹ് പിന്നീട് നമുക്ക് പോവാം. ഇത് അടിസ്ഥാനപരമായ വേർതിരിവാണ്. സിഫത്തുൻ ദാതിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം എപ്പോഴുമുള്ള, ഒരിക്കൽ പോലും ഒരു ചെറിയ സന്ദർഭത്തിൽ പോലും അവനിൽ നിന്ന് വേർപിരിയാത്ത സിഫത്ത്. അതെല്ലാ സന്ദർഭത്തിലും അള്ളാഹു ആ സിഫത്ത് കൊണ്ട് മുത്തസിഫാണ്. അത് ആ സിഫത്ത് അള്ളാഹുവോടൊപ്പം എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിരിക്കും. അങ്ങനത്തെ സിഫത്തുകളാണ് ദാതിയായ സിഫത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റഹ്മത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുള്ള റഹ്മത്ത് എന്നത് അത് എപ്പോഴും അവന്റെ ഒപ്പം ഉണ്ട് അല്ലേ. വസിഅത്ത് റഹ്മത്തി കുല്ല ഷൈഇൻ, അവന്റെ റഹ്മത്ത് എല്ലാത്തിനെയും ചൂഴ്ന്നിരിക്കുന്നു. അതുപോലെ യദ്, കൈ, അതെപ്പോഴും അള്ളാഹുവിനോടൊപ്പമുള്ള സിഫത്താണ്. ഒരിക്കലും അത് അവനിൽ നിന്ന് വേർപിരിയുന്നില്ല. അതൊക്കെ സിഫത്ത് ദാതിയാണ്. അതുപോലെ തന്നെ അൽ ഖുദ്ര, ശക്തി. എപ്പോഴെങ്കിലും അള്ളാഹിൽ ശക്തി ഇല്ലാത്ത അവസ്ഥ വരും, ശക്തി എന്ന സിഫത്ത് അവനിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിക്കും? ഇല്ല, എല്ലാ സമയത്തും അവനെല്ലാം സിഫത്ത് ഉണ്ടായിരിക്കും. അതുപോലെ അൽ ഹയാത്ത് അല്ലെ, അൽ ഹയാത്ത് അള്ളാഹു എപ്പോഴും പരിപൂർണമായ ഹയാത്തുള്ളവനാണ്. അവന്റെ ഹയാത്തിന് എപ്പോഴും കുറവുണ്ടാവും ഇല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അതുപോലെ അള്ളാഹുവിന്റെ ദാതിയ സിഫത്താണ് ഉലു. അള്ളാഹു എപ്പോഴും മുകളിലാണ്. മുകളിലാവുക എന്നുള്ളത് ഒരിക്കലും അവനൊന്നും ഇല്ലാതെ ആവില്ല. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് അല്ലെങ്കിൽ ഏഴാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പോലും അവന്റെ ഒഴിവു ഇല്ലാതാവുന്നില്ല, അവൻ മേലെ തന്നെ ഇരിക്കും, ഏഴാകാശങ്ങൾക്ക് മുകളിലായിരിക്കും. പിന്നെ എങ്ങനെ അവൻ ഇറങ്ങ? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. പിന്നെ അവൻ ഇറങ്ങാൻ സാധിക്കും. അവൻ ഒഴിവു ഒരിക്കലും അവന്റെ സിഫത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല, എല്ലാത്തിനും മുകളിലായിരിക്കും. അതാണ് മുബ്തദിഅത്ത് പറഞ്ഞത്, അള്ളാഹു മുകളിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി? അപ്പൊ ആകാശം അവന്റെ മുകളിലായി നായി. അപ്പൊ അള്ളാഹിന്റെ മുകളിൽ വേറൊന്നു വന്നു എന്നായി. അപ്പൊ അള്ളാഹു താഴെയാണെന്നായി. അത് അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല, അതുകൊണ്ട് അള്ളാഹ് ഇറങ്ങൂല എന്ന് അറിയേണ്ടി വരും. അതാണ് മുബ്തദിഅത്തിന്റെ ന്യായം. അതിനെന്താ കാരണം? അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അവര് ഇറക്കം എന്നത് മനസ്സിലാക്കിയത് മനുഷ്യന്മാർ ഇറങ്ങുന്ന ഇറക്കാണ്. അള്ളാഹു അവന് യോജിച്ച രൂപത്തിൽ അവൻ ഇറങ്ങും. അത് അള്ളാഹു എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തോളം കാലം അവന്റെ ഇറക്കം എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാവില്ല. അവൻ ഇറങ്ങുന്ന അവൻ ഇറങ്ങും. അതിന്റെ രൂപം എന്താണ് നമുക്കറിയില്ല. അവൻ ഇറങ്ങും. നുസൂൽ എന്നതിന്റെ അർത്ഥം ഇറക്കം എന്ന് തന്നെയാണ്. അവൻ ഇറങ്ങും. പക്ഷെ അതെങ്ങനെയാണ് അത് നമുക്കറിയില്ല. അതിന്റെ കൈഫിയ, അതിന്റെ രൂപം നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങും. ഹദീസ് മുതവാത്തറാണ്. പക്ഷെ അത് ഹദീസ് ഇതിൽ വരുന്നുണ്ട്. ഓരോ സിഫത്തുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോ ഇത്തരം സിഫത്തിൽ, അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഏതൊക്കെ പറഞ്ഞു? റഹ്മത്ത്, യദ്, വജ്ഹ്, ഹയാത്ത്, ഖുദ്ര അല്ലെ, ഉലുവ്, ഇതൊക്കെ ദാതിയായ സിഫത്തുകളാണ്. നാളെ ഓരോരുത്തരും അള്ളാഹുവിന്റെ ഒരു അഞ്ച് സിഫത്തുകൾ, ഈ പറഞ്ഞതല്ലാതെ അഞ്ച് സിഫത്തുകൾ, ദാതിയായ അഞ്ച് സിഫത്തുകൾ കൊണ്ടുവരാം. അതിനുള്ള തെളിവ് ഖുർആനെന്നോ ഹദീസെന്നോ അള്ളാഹുവിന്റെ ജാതിയായ അഞ്ച് സിഫത്തുകൾ നാം ഇറങ്ങലോ. അയ്യോ, അള്ളാഹുവിന്റെ ശാഖ്, കണങ്കാല്, ജാതിയ സിഫത്ത്. അപ്പൊ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇനി അത് നാളെ കൊണ്ടുവരാൻ പാടില്ല. അഞ്ച് സിഫത്തുകളോ അതിന്റെ ദലീലും വാസുത്തിയ എടുത്തു വായിച്ചാൽ തന്നെ ചിലപ്പോൾ കിട്ടും. വാസുത്തിയ എടുത്തു വായിച്ചാൽ തന്നെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ സിഫത്ത് ശരിക്കും മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജാതിയായ സിഫത്തുകൾ, അള്ളാഹുവിന്റെ അഞ്ച് ജാതിയായ സിഫാത്തുകൾ നാളെ കൊണ്ടുവരാം. ജാതിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ഉള്ള വസ്വാദിന്റെ വിശദീകരണം എഴുതണമെങ്കിൽ വഹിയല്ലത്തി ലാ തൻഫക്കു അൻഹു ബിഹാലിൻ. വഹിയല്ലത്തി ലാ തൻഫക്കു, തൻഫക്കു, തൻഫക്ക് എന്നാണ് വേർപിരിയ. അള്ളാഹുവിൽ നിന്ന് അതൊരിക്കലും വേർപിരിയില്ല. ആ സിഫത്ത് എപ്പോഴും അള്ളാഹിനോടൊപ്പം ഉണ്ടായിരിക്കും. ആ സിഫത്ത് അള്ളാഹുവിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. പറഞ്ഞാ മനസ്സിലാ, അടുത്ത് പറഞ്ഞാ മനസ്സിലാവും. രണ്ടാമത്തെ സിഫത്ത് ഫിഅലിയ്യത്തായ സിഫത്ത്, സിഫത്തുൻ ഫിഅലിയ്യത്തുൻ. ഫിഅലിയ്യത്തായ സിഫത്ത് എന്ന് അതിന്റെ പേര് തന്നെ മനസ്സിലാവും. അള്ളാഹുവിന്റെ പ്രവൃത്തികൾ, അതവന്റെ സിഫത്താണ്. ആ സിഫത്തുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് അള്ളാഹുവിന്റെ ഇറാദത്ത് ഉണ്ടായതിന് ശേഷം മാത്രമേ സംഭവിക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അതാണ് ഫിഅലിയ്യത്തായ സിഫത്ത്, അല്ലെ, എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് നേരത്തെ സഹോദരൻ പറഞ്ഞ പോലെ എന്ത് അജബ്, അത്ഭുതപ്പെടുക എന്നുള്ളത്. അത്ഭുതപ്പെടാൻ എപ്പോ നോക്കിയാലും അള്ളാഹ് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കണം അല്ല, അത് അവൻ ഉദ്ദേശിച്ചാൽ മാത്രം അവൻ അത്ഭുതപ്പെടുന്നു. അത്ഭുതം എന്ന സിഫത്ത് അള്ളാഹുവിൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന, അത് ഫിഅലിയ്യത്തായ സിഫത്താണ്. അവൻ ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവുന്നുള്ളൂ, എല്ലാ സമയത്തും അവൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കില്ല. അതെ, ഗൈറത്ത്, അള്ളാഹു ദേഷ്യപ്പെടുക എന്നുള്ളത്. എപ്പോഴും അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണം, അല്ല. വഗൈറത്തുല്ലാഹി അൻ യഅതിയൽ മുഅ്മിനു മഹറമ അല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ് അവന് ഗൈറത്ത് ഉണ്ടാവുന്നത്. ബഗൈറത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ താബിഅത്താണ്, അള്ളാഹ ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉദ്ദേശത്തിന് ശേഷം അത് സംഭവിക്കുള്ളൂ. ഉദാഹരണത്തിന് സംസാരം, കലാം, അള്ളാഹ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണോ? നിർത്താതെ ഇടവിടാതെ സംസാരിച്ചുകൊണ്ട് അല്ല, അവന്റെ കലാം ധാരാളമുണ്ട്, പക്ഷെ അത് അവൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന സിഫത്താണ്. എപ്പോഴും അള്ളാഹ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, അവൻ എപ്പോഴും സംസാരിക്കാൻ കഴിവുണ്ട്, പക്ഷെ അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കല്ല, അവൻ ഉദ്ദേശിക്കുമ്പോഴേ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ, സംസാരിക്കുന്നു. കലാം ഫഅലിയായ സിഫത്തിനുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞ സിഫത്ത് നുസൂൽ, അള്ളാഹു ഏഴാം ആകാശത്തേക്ക്, ഏറ്റവും താഴെയുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന കാര്യം, അള്ളാഹുവിന്റെ ഇറക്കം എന്നത്. എപ്പോഴും അള്ളാഹു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഇല്ല, അവൻ ഉദ്ദേശിച്ചാലേ അവൻ ഇറങ്ങുന്നു, അവൻ ഉദ്ദേശിച്ചാലാണ് അവൻ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇസ്തിവ, അള്ളാഹു അർശ് സൃഷ്ടിച്ചു അല്ലെ, സുമ്മ ഇസ്തിവ, പിന്നീടാണ് അവൻ ഇസ്തിവ ചെയ്തത്, അതിനു മുന്നേ എന്തായിരുന്നില്ല, അർശുണ്ടാക്കിയതിന് മുന്നേ അർശിന്റെ മേലെ അവൻ ഇസ്തിവ ചെയ്തിട്ടില്ല, അവൻ ഉദ്ദേശിച്ചതിന് ശേഷമാണ് ഇസ്തിവ ചെയ്തത്. ഇസ്തിവ അവൻ ഉദ്ദേശിച്ചാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്, പിന്നെ അവൻ കാലാകാലം ഉദ്ദേശിക്കേണ്ടത് വേറെ കാര്യം. അവൻ ഉദ്ദേശിച്ചാൽ ചെയ്യുന്ന സിഫത്തുകൾക്ക്, കാര്യങ്ങൾക്കാണ് സിഫാത്തുൻ ഫഅലിയ, അള്ളാഹുവിന്റെ പ്രവൃത്തിയിലുള്ള സിഫത്തുകൾ എന്ന് പറയുന്നത്. അത് അവൻ ഉദ്ദേശിച്ചാൽ മാത്രമേ ചെയ്യൂ, അവന്റെ മഷീഅത്തുമായി അവന്റെ ഇറാദത്തുമായി അടുത്ത് ബന്ധപ്പെടുന്ന സിഫത്തുകളാണ് ഇത്. ഒന്നുമില്ല, ഒന്ന് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഒന്ന്, അള്ളാഹു എന്ന് ഒരിക്കലും വേർപിരിയാത്ത സിഫത്തുകൾ. രണ്ട്, അവൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്നത്, അത് ഫാലിയായ സിഫത്തായിരിക്കും, അത് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ചെയ്യുള്ളൂ. സംസാരം, ദേഷ്യം, അത്ഭുതം, അതുപോലെ ഇറക്കം, ഇങ്ങനെയുള്ള സിഫത്തുകൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് സിഫാത്തുൻ ഫിഅലിയ്യത്തുൻ, സിഫാത്തുൻ ഫിഅലിയ്യത്തുൻ, മറ്റേത് സിഫാത്തുൻ ദാതിയ്യത്തുൻ. അപ്പം അഞ്ച് ഫിഅലിയായ സിഫത്ത് കൊണ്ടുവരാം, അഞ്ച് ദാതിയായ സിഫത്ത് കൊണ്ടുവരാം, അതിനുള്ള തെളിവ്, തെളിവ് കൊണ്ടുവരണം. ഓരോ സിഫത്ത് മാത്രമായിട്ട് കൊണ്ടുവരുന്നത്, അതിനുള്ള തെളിവ് എന്താണ്? അപ്പൊ അത് വാസത്തിയ വായിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഖുർആൻ വായിച്ചാൽ കിട്ടും. അള്ളാഹുമായി ബന്ധപ്പെട്ട സിഫാത്തുകൾ, ഫിഅലുകൾ, അത് അഞ്ചെണ്ണം വേണം കൊണ്ടുവരാം. അപ്പൊ അതാണ് ഒന്നാമത്തെ കായിദ. ഇന്ന് നമ്മൾ പഠിച്ച കായിദ, ഒന്നാമത്തെ കായിദ അതാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്, ഒന്ന് ദാതിയ, രണ്ട് ഫിഅലിയ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത സിഫത്തുകൾ. രണ്ട്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ മാത്രം ചെയ്യുന്ന സിഫത്തുകൾ. ശരി, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ കായിദകളൊന്നും ഒരു പ്രത്യേക തർത്തീബിലല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ സിഫത്തുകളെ കുറിച്ച് പറയും, കുറച്ച് ചിലപ്പോൾ അൽസ്മാകളെ കുറിച്ച് കുറച്ച് പറയും, അങ്ങനെയാണ്. അപ്പോൾ ഇൻഷാ ഖവാഇദുൽ മുസ്ലിയിലും മറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഈ കായിദകളൊക്കെ മിക്കതും അതിൽ തന്നെ കാണാം. ഈ പറഞ്ഞ കായിദകൾ പലതും ഖവാഇദുൽ മുസ്ലിം ഉണ്ട്. ശരി, അപ്പോൾ ഒന്നാമത്തെ കായിദ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സിഫത്തുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ജാതിയ, അത് അവനിൽ നിന്ന് ഒരിക്കലും ഓർപ്പിരിയാത്തതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു റഹ്മ, ഉലുവ്, അതുപോലെ തന്നെ ഖുദ്ര, ഹയാത്ത് ഉള്ള സിഫത്തുകൾ. ഫിഅലിയത്തായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചാൽ അവൻ ചെയ്യുന്നത്. അതിന് ഉദാഹരണമായി നമ്മൾ പറഞ്ഞു കലാം, നുസൂൽ, ഇസ്തിവ, അതുപോലെ അത്ഭുതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നാം ശരി, അടുത്ത ഖാഇദ, الإجمال في النفي والتفصيل في الإثبات، الإجمال في النفي، والتفصيل في الإثبات. الإجمال في النفي والتفصيل في الإثبات. تفصيل الإجمال أنورنا تشرك الإجمال تشرك في النفي نشيدكنا سندربتيل نشيدم تشرك والتفصيل تفصيلنا بشديغريكا في الإثبات ستيريغريكم ونحن نقول لهم نرتانا كاتا دنجر منشلو لا لا تفصيل تفصيل انا بشديغرنا ارتدل لا تفصيل تفصيل انا كارم ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ديتيل ആയതാണ് തകരിബാണ് അടുത്തത്തെ പദങ്ങൾ. പക്ഷെ നേരെ പര്യായവതായിട്ട് പറയണ്ട, തഅ്‌വീലും തഫ്സീലും. തഫ്സീൽ എന്ന് പറഞ്ഞ ഒരു കാര്യം ചുരുക്കി പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ഡീറ്റെയിൽ പറയണ്ട, കാരണം അതിന് നന്നായിട്ട് ആഴത്തിൽ പറയില്ല. തഅ്‌വീൽ എന്ന് പറഞ്ഞ ഒരു കാര്യം വ്യാഖ്യാനിക്കില്ല, ചിലപ്പോൾ ഡീറ്റെയിൽ ആയാലൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം വ്യാഖ്യാനിച്ചാൽ തഅ്‌വീൽ കഴിഞ്ഞു. അതെ, ഞാൻ പറഞ്ഞില്ല തഅ്‌വീൽ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ചുരുക്കിയിട്ടുണ്ടാവും. തഫ്സീൽ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയ വിശദീകരണം, തഫ്സീൽ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയ വിശദീകരണം. തഅ്‌വീൽ ചിലപ്പോൾ ചുരുങ്ങിയിട്ടും പറയാം, ഡീറ്റെയിൽ ചെയ്തും പറയാം. ഉദാഹരണത്തിന് ഒരു വാക്ക് അൽ ഇസ്തിവ അല വർത്തഫ, അത് തഅ്‌വീലാണ്. എന്നാൽ ഇസ്തിവ കുറേ നീ വിശദീകരിച്ച് നന്നായി ഡീറ്റെയിൽ പറയുകയാണെങ്കിലോ, അത് തഫ്സീലാണ്. തഫ്സീൽ പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയാലും, തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കലാണ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. الاجمال في النفي والتفصيل في الاثبات نشهدكمول ചുരുക്കി പറയാ സ്ഥിരീകരിക്കുമ്പോൾ വിശദീകരിച്ച് പറയാ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ ഒരു സിഫത്ത് ഇല്ല. ഉദാഹരണത്തിന് അല്ലാഹു അനീതി ചെയ്യില്ല, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറങ്ങുകയില്ല. ഇങ്ങനെ അല്ലാഹു ചെയ്യില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതിനാണ് നഫി എന്ന് പറയുന്നത്, നിഷേധം എന്ന് പറയുന്നത്. അത്തരം കാര്യം പറയുമ്പോൾ അത് ചുരുക്കി പറയാം. കാരണം നിഷേധം അധികരിപ്പിക്കുന്നത് ഒരിക്കലും മദ്ഹല്ല. ഒരാളിലൊരു കാര്യം ഇല്ല ഇല്ല എന്ന് കൂടുതലും കൂടുതൽ പറയുന്നത് എന്തല്ല, മദ്ഹല്ല. മുന്നേ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദർസിൽ ഇത് ചെറുതായി സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞിരുന്നു. രാജാവിന്റെ അടുത്ത് ഒരാൾ പോയിട്ട്, രാജാവ് നിങ്ങൾ അസൂയക്കാരനല്ല, നിങ്ങൾ എന്താ പറയാ പിശുക്കനല്ല, നിങ്ങൾ ദുൽമയ്യാത്തവനല്ല, നിങ്ങൾ ദുർബലനല്ല, നിങ്ങൾ കശണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം പിടിക്കും. നഫി കൂടുതലാക്കി കഴിഞ്ഞാൽ, നഫിയിൽ ഒരാൾ ചുരുക്കണം വേണ്ടത്. ഒരാളില്ലാത്ത കാര്യങ്ങൾ പറയാന്നുള്ളത് അത് ചുരുക്കണം. അത് നമ്മൾ നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളോട് ഒരാൾ വന്നിട്ട് നീ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാനേക്കാട്ടി നല്ലത് നമുക്ക് ഇഷ്ടപ്പെടും എന്താണ്, എന്ത് കേൾക്കുമ്പോഴാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതാണ്. നീ കക്കൂല, നീ മോഷ്ടിക്കൂല, നീ കളവ് അറിയില്ല എന്ന് ഒരാൾ പറയുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടം നീ സത്യസന്ധന എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇഷ്ടം. അപ്പൊ നഫി ചെയ്യുമ്പോൾ നിഷേധിക്കുന്ന സന്ദർഭത്തിൽ അത് ചുരുക്കി പറയാം. എന്നാൽ ഇസ്ബാത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ, ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് റഹ്മത്തുണ്ട്. അപ്പൊ അത് വിശദീകരിച്ച് പറയാം. അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മത്തി വസ്അത് കുല്ല ഷൈഇൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാത്തിനെയും ചൂന്നിരിക്കുന്നു. അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ റഹ്മത്ത്, അത് അള്ളാഹുവിന്റെ നൂറിൽ ഒരു റഹ്മത്തിന്റെ ഭാഗം മാത്രമാണ് അത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് എണ്ണിക്കണക്കാക്കാൻ സാധിക്കില്ല. അവന്റെ നിഅമത്തുകൾ, അവന്റെ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ഇങ്ങനെ റഹ്മത്ത് അത് അല്ലേ, അള്ളാഹു സുബ്ഹാനഹു റഹ്മത്തിനെ പറ്റി ഒരൊറ്റ ഇസ്മാണ് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിൽ, അല്ല അർ റഹ്മാനു അർ റഹീം. ഇസ്ബാത്താണ്, ഇസ്ബാത്ത് അധികരിപ്പിച്ചോടെ അർ റഹ്മാൻ അർ റഹീം അല്ലേ. സൂറത്തുൽ ഫാത്തിഹ മുഴുവൻ ഇസ്ബാത്ത് ഉണ്ട് അതിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ബാത്താണ് അതിൽ, മൂന്ന് ഇസ്ബാത്ത് ഉണ്ട്. അൽഹംദു ലില്ലാഹ്, അള്ളാഹിന്റെ ഇസ്മാണത്, റബ്ബുൽ ആലമീൻ ഇസ്ബാത്താണ്. Ar-Rahman, Ar-Rahim. Like Ar-Rahman, Ar-Rahim and Ismail. İthbaten. Malik Yevmiddin. Allahu andiye nerede? Kudamassanem. Neden? İthbaten. İyyâke ne'bud. Allahu nene kumatere ibadet olu. İthbaten. Le. İyyâke ne'bud. Ve iyyâke nesta'in. İthbaten. Nokki ibadet ki ithbatindu. İdili Allahu subhanete tafsil edin. എന്നാൽ നഫീന്റെ സന്ദർഭത്തിൽ അത് വളരെ മുജ്മലായിട്ടേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നുസൂസുകൾ ധാരാളം ഖുർആനിലെ ഹദീസിലെ അനേകം തെളിവുകൾ അതിന് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാന തആലക്ക് ഒരു കാര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് ചുരുക്കിയിട്ടേ പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ആയത്തുൽ കുർസി, അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം, മുഴുവൻ ഇസ്ബാത്തിന്റെ ഇതിൽ ലാ ഇലാഹ എന്നുള്ള ഒരു വാക്ക് ഒഴിച്ചു നിർത്തി കഴിഞ്ഞു. അള്ളാഹ് അവന്റെ ഇസ്മാണ്, ലാ ഇലാഹ ഇല്ലാഹു അവന് മാത്രമേ ഇബാദത്ത് അർഹതയുള്ളൂ. അത് ശരിക്കും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ബാത്താണ് അല്ലെ, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഇബാദത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇസ്ബാത്താണ് അൽ ഹയ്യ്, ഇസ്ബാത്താണ് അൽ ഖയ്യൂം. നാല് കാര്യം പറഞ്ഞു. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. സിന നൗം എന്നുള്ള അടുത്തടുത്ത പദങ്ങളാണ്. ഉറക്കം അവനെ പിടികൂടില്ല, മയക്കം അവനെ പിടികൂടില്ല. പിന്നെ ഇസ്ബാത്ത് ലഹു മാ ഫി സമാവാതി വമാ ഫിൽ അർദ് മൻ ദൽ ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഒക്കെ ഇസ്ബാത്ത് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഷൈ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. എന്റെ അർത്ഥം പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ ഇതിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ഈ പറയുന്ന ഒക്കെ ഇസ്ബാത്താണ്. എന്റെ അവസാനം പിന്നീട് ഒരു നഫി വന്നത് വലാ യഊദുഹു അവന് ആകാശഭൂമികൾ അത് കൊണ്ട് നടക്കുക എന്നത് പ്രയാസമുള്ളതാണ്. ആയത്തു കുറിച്ച് വസതിയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ തഫ്സീർ എടുക്കും ഇൻഷാല്ലാ. ആയത്തിൽ കുറിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ ഈ പറഞ്ഞ കായികകളിൽ മിക്കതും കാണാൻ പറ്റും. മിക്ക കായികകളും ആയത്തിൽ കുറിച്ചിലുണ്ട്. അസ്മാഉ സിഫാത്തിൽ അനേകം പാഠങ്ങൾ ആയത്തിൽ കുറിച്ചിലുണ്ട്. എല്ലാം നമുക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല. എന്തായാലും ചുരുങ്ങിയിട്ട് വിശദീകരിക്കുള്ളൂ. പക്ഷെ അസ്മാഉ സിഫാത്തിലുള്ള പല ഖവാഇദുകളും അടിസ്ഥാനങ്ങളും ആയത്തുൽ കുർസിയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. നഅം, സൂറത്തുൽ ഇഖ്ലാസ്. എന്താണ് അവസ്ഥ? ഇസ്ബാത്താണ് അധികരിച്ചിട്ടുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അസ്സമദ്, ലം യലിദ് വലം യൂലദ്. അവിടെ നഫി കൊണ്ടുവന്നു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. രണ്ട് നഫി, രണ്ട് ഇസ്ബാത്ത്. അഹദ് സമദ് എന്നുള്ളതും അള്ളാഹു എന്നുള്ളതും കൂട്ടിച്ചേർത്ത് വെക്കുകയാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട് അവിടെ. ശരി, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ അസ്സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ നഫിയാണ്. അള്ളാഹിനെ പോലെ ഒന്നുമില്ല. അത് നഫിയല്ലേ? നഫിയൻ. ഒരു നഫി പറഞ്ഞു അല്ലെ? ഒരു നഫി. തൊട്ടപ്പുറത്തെ എന്ത് പറഞ്ഞു? വഹുവ സമീഉ അൽ ബസീർ. രണ്ട് ഇസ്ബാത്ത് തൊട്ടു ശേഷം തന്നെ. ഒരു നഫി പറഞ്ഞതിന് ശേഷം ഇസ്ബാത്ത് രണ്ടെണ്ണം. നഫി അള്ളാഹു സുബ്ഹാനഹു തആല പലയിടത്തും എന്ത് ചെയ്തിട്ടുള്ളൂ? ചുരുക്കിയിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു തവണ. എന്നാൽ ഇസ്ബാത്ത് ആകട്ടെ അള്ളാഹു അധികരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ദുൽമു ചെയ്യില്ല എന്നതിനേക്കാൾ ഇരട്ടിക്ക് ഇരട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു നീതി ചെയ്യുന്നവനാണ്, അള്ളാഹു റഹ്മത്തുള്ളവനാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ് എന്നത് ഖുർആനിൽ കാണാൻ പറ്റും. അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു തവ്വാബ്. ഈ രൂപത്തിലുള്ള ഇസ്മുകൾ ഖുർആനിൽ അനേകം കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ ഈ ഖാഇദ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽ ഇജ്മാൽ ഫിൻ നഫി വ തഫ്സീൽ ഫിൽ ഇസ്ബാത്ത്. ഞാൻ അനേകം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഖാഇദക്ക് അനേകം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഇജ്മാൽ ഫിൻ നഫി വ തഫ്സീൽ ഫിൽ ഇസ്ബാത്ത്. ഈ ഖാഇദക്ക് നേർ വിപരീതമാണ് മുബ്തദിഅ. ബിദഅത്തിന്റെ ആൾക്കാർ മുഴുവൻ ഈ പറഞ്ഞ ഖാഇദക്കെതിരാണ്. അവരൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നഫിയിൽ തഫ്സീൽ നടത്തും, ഇസ്ബാത്തിൽ ഇജ്മാൽ നടത്തും. അവരടുത്ത് നേരെ തിരിച്ചാൽ, നേരെ നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? അത്തഫ്സീലു ഫിൻ നഫി വൽ ഇജ്മാലു ഫിൽ ഇസ്ബാത്ത്. പറയാം. അവരുടെ അടുത്തുള്ളത് നേരെ തിരിച്ചാണ്, التفصيل في النفي والإثبات في التفصيل في النفي. നിഷേധിക്കുന്ന സമയത്ത് അവർ നല്ലോണം ഡീറ്റെയിൽ ഇത് പറയും, എന്നാൽ സ്ഥിരീകരിക്കുമ്പോഴോ അത് ചുരുക്കി പറയും. ഉദാഹരണത്തിന് മുഅ്തസില അല്ലെങ്കിൽ ജഹ്മിയ, അവർ അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളെയും നിഷേധിച്ചു, അല്ലെങ്കിൽ എല്ലാ സിഫാത്തുകളെയും നിഷേധിച്ചു. അള്ളാഹുവിന് മുഖമില്ല, അള്ളാഹുവിന് കൈകളില്ല, അള്ളാഹുവിന് കാലില്ല, അള്ളാഹുവിന് സംസാരമില്ല, അള്ളാഹുവിന് റഹ്മത്തില്ല, അള്ളാഹുവിന് സമഇല്ല, അള്ളാഹുവിന് ബസറില്ല, അള്ളാഹുവിന് മഗ്ഫിറത്തില്ല, എല്ലാ സിഫത്തും നിഷേധിച്ചു. അള്ളാഹു ഏതൊക്കെ സിഫത്ത് പറഞ്ഞ ഒക്കെ നിഷേധിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ള പറഞ്ഞൊക്കെ നിഷേധിച്ചപ്പോ തന്നെ എന്തായി, അള്ള ഇസ്ബാത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി, തഫ്സീൽ ഫിൽ നഫിയായി. നിഷേധിക്കുന്നതിൽ അവർ അധികരിപ്പിച്ചു, അള്ളാഹുന് അതില്ല ഇതില്ല, അത് കൂടുതൽ പറയും. എന്നാ അള്ളാഹുന് എന്തെങ്കിലും ഉണ്ടോ, അത് വളരെ ചുരുക്കിയിട്ടേ പറയൂ. അവരൊന്നുമില്ല എന്നുള്ളത് നിഷേധിക്കുക. അപ്പൊ ഇദ്ദേഹം ജഹമിയത്തെ സിഫത്ത് മൊത്തത്തിൽ നിഷേധിക്കുന്ന ആൾക്കാരാണ്, ഒന്നുമില്ല. പിന്നെ അവർക്ക് ഇസ്ബാത്ത് തന്നെ ഇല്ല, ഇസ്ബാത്ത് ഉണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ, അതാകട്ടെ അവരുടെ മുത്തക്കല്ലിമീങ്ങളുടെ വാക്കുകൾ മാത്രമാണ്, അല്ലാതെ അഹ്ലു സുന്നത്ത് പറഞ്ഞ വാക്കുകളല്ല, അല്ലെങ്കിൽ കിതാബുൽ സുന്നത്തിൽ വന്ന വാക്കുകളല്ല അവർ മിക്ക അംഗീകരിക്കുന്നത്. അവരുടേതായ ബുദ്ധിക്ക് അവർ അനുയോജ്യമായ വാക്കുകളാണ്. ഉദാഹരണത്തിന് അഷാരിയ, അഷാരിയത്ത് എല്ലാം നിഷേധിച്ചു, പക്ഷേ ഏഴെണ്ണം അംഗീകരിച്ചു, ആകെ ഏഴെണ്ണം. അവരടുത്ത് അംഗീകരിക്കുക എന്നുള്ളത്, സ്ഥിരീകരിക്കുക എന്നുള്ളത് വളരെ ചുരുക്കമുള്ളൂ, എന്നാൽ നിഷേധിക്കുക എന്നതാകട്ടെ കൂടുതലാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് വളരെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. ഇതൊരിക്കലും അള്ളാഹുവിനെ പുച്ഛിക്കലും അവനെ കളിയാക്കലും അവനെ അപമാനിക്കലാണ് ശരിക്കത്. ഇത് ഈ അവസ്ഥയിൽ മനുഷ്യ ഇത് ഒരിക്കലും ഒരു മനുഷ്യൻ പോലും സ്വന്തത്തിന് തൃപ്തിപ്പെടില്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ, ഒരാൾ ഇങ്ങനെ മുന്നിൽ വന്നിട്ട് നിനക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് കുറെ നേരം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് ദേഷ്യം പിടിക്കും, തീർച്ചയായും വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് അത്. അപ്പൊ അത് എല്ലാ പരിപൂർണതക്കും എല്ലാ പൂർണതകൾക്കും ഉടമസ്ഥനായ എല്ലാ നന്മകളുടെയും ഏറ്റവും വലിയ പൂർണതയായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ഈ രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ചാലും, അവൻ അംഗീകരിച്ച എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കാന്നുള്ള സ്വഭാവം സ്വീകരിച്ചാലോ, അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അപമാനിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിഹസിക്കലുമാണ്, അവരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് അഹ്ലു സുന്നത് വൽ ജമാഅ അവരുടെ അടുക്കലുള്ള ഖാഇദയാണിത്, അൽ ഇജ്മാൽ ഫിൽ നഫി വൽ ഇസ്ബാത് വൽ തഫ്സീൽ ഫിൽ ഇസ്ബാത്. ഇൻഷാല്ലാ ഈ ഖാഇദക്ക് ഈ പറഞ്ഞ ഈ പഠിക്കുന്ന ഖാഇദകൾ മിക്കതിനുള്ള തെളിവുകൾ ധാരാളം ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഈ പുസ്തകത്തിൽ നമ്മൾ ഓരോ അദില്ലത്ത് എടുക്കുമ്പോൾ നമ്മൾ പറയും ഈ പുസ്തകം ഈ പറഞ്ഞ കായിതക്ക് ഇതിൽ സൂര്യനോട് ഈ കായിത ഇപ്പൊ തന്നെ എടുത്ത്. അപ്പൊ ഇനി നമുക്ക് എളുപ്പമാണ്, ഇനി തെളിവുകൾ പഠിക്കുമ്പോൾ ഈ കായിത ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഈ കായിതകൾ ആദ്യം തന്നെ പഠിപ്പിച്ചത്. വലൈക്കും അസ്സലാം. ശരി, അടുത്തത് അടുത്ത കായിത അസ്മ ഉല്ലാഹി, അള്ളാഹുന്റെ അസ്മകളുമായി ബന്ധപ്പെട്ട ഒരു കായിതയാണ്. അസ്മ ഉല്ലാഹി ഖിസ്മാനി, അസ്മ ഉല്ലാഹി തൻഖസിമു ഇലാ ഖിസ്മൈനി, ഇങ്ങനെ എഴുതാം. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, പക്ഷെ കൂടുതൽ നല്ല തൻഖസിം ഇലാ ഖിസ്മൈൻ പറയുന്നു. അസ്മ അല്ലാഹു തൻഖസിം ഇലാ ഖിസ്മൈൻ, അഅലാമുൻ വ ഔസാഫുൻ. ഒന്നാമത്തെ ഖിസ്മ് അഅലാമുൻ, അഅലാമുൻ വ ഔസാഫുൻ. രണ്ടാമത്തെ ഖിസ്മ് ഔസാഫ്, ഒന്നാമത്തേത് അഅലാം. അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളും രണ്ട് രൂപത്തിലുണ്ട്. അതിന് അതായത് അത് രണ്ട് രൂപത്തിലുള്ള പരിഗണന അതിന് നൽകാൻ പറ്റും. എല്ലാ ഇസ്മിനും അള്ളാഹിന്റെ ഇസ്മ് രണ്ട് രൂപത്തിൽ നമുക്ക് അതിനെ പരിഗണിക്കാം. ഒന്ന് അലമായിട്ട് പരിഗണിക്കാം, രണ്ട് വസ്ഫായിട്ട് പരിഗണിക്കാം. അലം എന്നുള്ളത് അലം എന്നതിന്റെ ബഹുവചനാണ്, മുന്നേ എടുത്താണ് ഇതൊക്കെ. അലം എന്നതിന്റെ ബഹുവചനമാണ് അലാം. അല്ലെങ്കിൽ ആലം എന്ന് എഴുതിച്ചോളൂ. ആലം എന്നുള്ള വാക്ക് നിങ്ങക്ക് അറിയാലോ, എന്താ ആലം എന്ന് പറഞ്ഞാല് പേര്. ഔസാഫ് എന്നത് ഏതിന്റെ ജമാണ്? ആ വസ്ഫിന്റെ ജമാണ്, വസ്ഫ് അതല്ലെങ്കിൽ സിഫത്ത്. അള്ളാഹുവിന്റെ അസ്മാഇകൾ അഅ്ലാമുകളാണ്, ഔസാഫുകളാണ്. അള്ളാഹുവിന്റെ സിഫത്ത് അഅ്ലമുമാണ് സിഫത്തുമാണ്, അല്ലെങ്കിൽ അഅ്ലമുമാണ് വസ്ഫുമാണ്. നമ്മൾ മുന്നേ ഒരിക്കലും ഉലൂമുൽ ഖുർആൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ചെറിയ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാന തആല അവന്റെ ഇസ്മ് അതെല്ലാം പേരുകളാണ്, അതായത് അവന്റെ വിളിപ്പേരാണ്. അതൊക്കെ നമുക്ക് വിളിപ്പേരായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹുക്ക് റഹ്മാൻ എന്ന പേരുണ്ട്, ഇങ്ങനെ വിളിപ്പേരായിട്ട് ഉപയോഗിക്കാം, യാ റഹ്മാൻ അല്ലേ. റഹ്മാൻ എന്നത് അള്ളാഹിന്റെ പേരാണ്, അള്ളാഹുവിനെ വിളിക്കാൻ സാധിക്കുന്ന പേരാണ്. അയ്യമ്മ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന ഖുലി ദുഉ അല്ലാഹ അവ ദുഉ റഹ്മാൻ. നിങ്ങൾ അള്ളാഹ് എന്നോ വിളിക്കുക, റഹ്മാൻ എന്നോ വിളിക്കുക, ഏത് വിളിച്ചാലും അള്ളാഹുവിനാണ് ഏറ്റവും നല്ല പേരുള്ളത്. അപ്പൊ നീ ഗഫൂർ എന്താണ്? അള്ളാഹുവിന്റെ പേരാണ്. യാ ഗഫൂർ എന്ന് നിനക്ക് പറയാം. യാ സമീഅ, യാ ബസീർ, യാ മലിക്, യാ റഹ്മാൻ, യാ റഹീം, യാ ഖയ്യൂം, ഇങ്ങനെയൊക്കെ. വഅലൈക്കും സലാം. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ അസ്മാഇകൾ അവ അവന്റെ പേരുകളാണ്, അള്ളാഹിന്റെ പേരുകളാണ് അതൊക്കെ. അതോടൊപ്പം അത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൂടിയാണ്. നന്നായി മനസ്സിലാക്കണം. നമ്മൾ ഈ കാര്യം നിർത്താം, നമുക്ക് കൂടുതൽ എടുക്കുന്നില്ല. നന്നായി ആലോചിക്കുന്നിരുന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത് അള്ളാഹുവിന്റെ സിഫത്താണ്, അതായത് ഉദാഹരണത്തിന് റഹ്മാൻ. എന്താ അതിന്റെ അർത്ഥം? റഹ്മത്തുള്ളവൻ, കാരുണ്യമുള്ളവൻ. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഒരു വിശേഷണത്തെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അത് അവന്റെ ഒരു വിശേഷണം കൂടിയാണ്, അവന്റെ പേരുമാണ്, അതോടൊപ്പം അവന്റെ വിശേഷണം കൂടിയാണ്. അള്ളാഹുവിന്റെ ഓരോ ഇസ്മും അവനെ വിളിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ പേരുമാണ് വിശേഷണമാണ്. ഇത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഒരാളെ ചൂണ്ടിയിട്ട് നമുക്ക് പറയാം അവന് നീളമുള്ളവനാണ്. അതെന്താണ്? അയാളുടെ വിശേഷണമാണ്. എന്നാ അയാളെ പോയിട്ട് നീളമുള്ളവനെ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, അയാളുടെ പേരാവൂല, അത് അയാളുടെ വിശേഷണം മാത്രമാണ്, അയാൾക്കൊരു അയാളുടെ പേരല്ല. മനസ്സിലായില്ലത്? അവരുടെ അടുത്ത് ചിലപ്പോ മനുഷ്യന്മാരുടെ അടുക്കൽ ചിലപ്പോ പേര് വിശേഷണമാവൂല. ഉദാഹരണത്തിന് ചിലപ്പോ ഒരാളുടെ പേര് ആദിലായിരിക്കും, അയാള് കടുത്ത ആദിമായിരിക്കും. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഒരാൾ ചിലപ്പോ പേര് ആദിലായിരിക്കും അല്ലെ, പേര് ആദിലായിരിക്കും. പക്ഷെ അയാൾ ചിലപ്പോ കടുത്ത ആദിമായിരിക്കും. അത് അയാളുടെ പേര് മാത്രമാണ്, ആദിൽ അയാളുടെ പേരിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, അത് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ആദിൽ എന്ന് പേരുള്ള ഒരാൾ ചിലപ്പോ എന്തായിരിക്കും? ഉദാഹരണത്തിന് ഷുജാൻ, ധൈര്യവാൻ. പേര് ചിലപ്പോ ഷുജാൻ എന്നായിരിക്കും, പക്ഷെ അയാളിപ്പോ നീർക്കോലിനെ കണ്ടവരെ പേടിക്കുന്ന ആളായിരിക്കും. അയാള് തരുമ്പോലും ധൈര്യം അടുത്തുകൂടെ പോയ മനുഷ്യനായിരിക്കില്ല. മനുഷ്യന്മാരുടെ കാര്യത്തിൽ പേര് ചിലപ്പോൾ അവരുടെ വിശേഷണമായിക്കൊള്ളുന്നില്ല. ആൾക്ക് പേര് നല്ല പേരുണ്ടാവും, പക്ഷെ വിശേഷണം ചിലപ്പോ അതായിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെ വിശേഷണം അയാളുടെ പേരുമായിക്കൊള്ളുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെപ്പോ നമുക്ക് വിശേഷിപ്പിക്കാം അയാൾ തടിയെന്ന് വിശേഷിപ്പിക്കാം, നല്ല തടിയുള്ളതാണ്, അയാളെ വിശേഷണമാണ്. പക്ഷെ അയാളെ പോയി തടിയാന്ന് പേര് വിളിച്ചാൽ ഉണ്ടാവും, ചിലപ്പോൾ തടി കിട്ടും, അത് അയാളുടെ പേരായി മാറില്ല, വിശേഷണം മാത്രമേ നിലനിൽക്കുള്ളൂ. വസ്ഫിയത്ത് അങ്ങനെ തന്നെ നിലനിൽക്കും, അത് ആലമാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മനുഷ്യരുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാന തആലയുടെ കാര്യത്തിൽ അള്ളാഹിന്റെ എല്ലാ ഇസ്മുകളും, ഒരു ഇസ്മും ഒഴിച്ചു നിർത്താതെ, എല്ലാം അലമാണ് വസ്ഫാണ്, പേരാണ് വിശേഷണമാണ്, രണ്ടും ഒരേപോലെ ഉണ്ടാവും. അള്ളാഹുവിന്റെ പേരായിട്ട് നമുക്കിത് വിളിക്കാനും പറ്റും, അതുപോലെ തന്നെ അവന്റെ വിശേഷണമായി പറയാനും സാധിക്കും. അവന്റെ പേരായി വിളിക്കാനും സാധിക്കും, അവന്റെ വിശേഷണമായി പറയാനും കഴിയും. അപ്പൊ ഇത് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനെ ബിദഅത്തിന്റെ ചില ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില ആൾക്കാർ പറഞ്ഞു അല്ലാഹു സുബ്ഹാന തആല അവന്റെ ഇസ്മുകളൊക്കെ അത് ഇസ്മാണ്, അതൊക്കെ അലമാണ്, അള്ളാഹന്റെ പേരുകളാണ്, പക്ഷെ അതിലൊന്നും സിഫത്തില്ല. എന്നിട്ട് അവര് പറഞ്ഞു അല്ലാഹു സമീഉൻ ബിലാ സമഈൻ, പക്ഷെ അവന് കേൾവില്ല. സമീഉൻ ബിലാ സമഈൻ, ബസീറുൻ ബിലാ ബസാർ, റഹ്മാനുൻ ബിലാ റഹ്മ, ഖാലിഖുൻ ബിലാ ഖൽഖ്, ഖാദിറുൻ ബിലാ ഖുദ്ര, ഹയ്യുൻ ബിലാ ഹയാത്ത്. ഇങ്ങനെ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അത് ബാത്തിലാണെന്ന്. അള്ളാഹു സമീഅാണ് പക്ഷെ അവന് കേൾവില്ല, അള്ളാഹു ബസീറാണ് പക്ഷെ അവന് ബസറില്ല, അള്ളാഹു സുബ്ഹാന തആല റഹീമാണ് പക്ഷെ റഹ്മത്തില്ല. സിഫത്തൊന്നുമില്ല, പേര് മാത്രമാണ്. അതൊക്കെ വിളിക്ക, പേര് പേരായിട്ട് വിളിക്ക, സിഫത്ത് എന്ന് പറയാൻ പാടില്ല. ജഹ്മിയത്തിലെ വലിയൊരു ഭാഗത്തിന്റെ അഭിപ്രായതാണ്. അതായത് അള്ളാഹ്ക്ക് ഇസ്മുണ്ട്, സിഫത്തില്ല. ഇസ്മ പറയാം പക്ഷെ സിഫത്തായി പറയാൻ പാടില്ല. ഇത് നമ്മൾ പഠിക്കുന്ന അടുത്ത ഖായിദയാണ്. അള്ളാഹുവിന്റെ അസ്മാഉകൾ സിഫാത്തുകൾ അത് അലമാണ്, വസ്ഫാണ്, പേരാണ്, വിശേഷണമാണ്, രണ്ടും ഒരുമിച്ചാണ്. പേരായിട്ടും അതിനെ വിശേഷി പറയാം, വസ്ഫായിട്ടും പറയാം. ഖുൽ ഖുദു അല്ലാഹ അവ ദു റഹ്മാൻ അയ്യമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒരു കായിദ കൂടി, കാരണം ഇത് ഇതിനോട് അടുത്തിക്കണാണ്. ഇനിയിപ്പോ നാളെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കായിദയായിട്ടുള്ള ടച്ച് കൊണ്ട് പോകും. ഇതിനോട് അടുത്ത് നിൽക്കുന്ന കായിദയാണ്. അസ്മാഉല്ലാഹ് مترادفة باعتبارها أسماء الله مترادفة باعتبارها علما او باعتبارها اعلاما اعلاما اذا باعتبارها اعلاما ومتباينة باعتبارها اوصافا ومتباينة ബിഅതിബാരിഹ ഔസാഫൻ. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ, ഇതിപ്പം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് നമ്മൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ പേരുകളാണ്, അതോടൊപ്പം അതൊക്കെ വിശേഷണങ്ങൾ കൂടിയാണ്. ശരി, അള്ളാഹുവിന്റെ നാമങ്ങളെ പേരായി മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ആ പേരുകളൊക്കെ അറിയിക്കുന്നത് ഒരാളെയാണോ അതല്ല ഒന്നിൽ കൂടുതൽ ആളുകളെയാണോ? ഒറ്റയാളെയാണ്. നീ റഹ്മാൻ എന്ന് വിളിച്ചാലും റഹീം എന്ന് വിളിച്ചാലും അള്ളാഹ് എന്ന് വിളിച്ചാലും സമീഅ എന്ന് വിളിച്ചാലും ഒക്കെ നീ വിളിക്കുന്നത് ആരാണ്? ആ പേരാരുടെയാണ്? ഒരാളുടെയാണ്, അള്ളാഹുവിന്റെ. അയ്യമ്മ തദഉ ഫലഉൽ അസ്മാഉൽ ഹുസ്ന ഖുലി ദുഉ അല്ലാഹു ദുഉ റഹ്മാൻ. അള്ളാഹ് എന്ന് വിളിച്ചോളൂ, റഹ്മാൻ എന്ന് വിളിച്ചോളൂ, എന്ത് വിളിച്ചാലും അത് അള്ളാഹുവിനാണ്. ആ പേര് എന്ന നിലയ്ക്ക് അതൊക്കെ മുത്തറാദിഫത്താണ്, അതൊക്കെ പര്യായപദാണ്. അള്ളാഹ് എന്നതു ആരെയാണ് അറിയിക്കുന്നത്? അവനെ തന്നെയാണ് റഹ്മാനും അറിയിക്കുന്നത്, അവനെ തന്നെയാണ് അർറഊഫ് അറിയിക്കുന്നത്, അവനെ തന്നെയാണ് അൽ മാലിക് അറിയിക്കുന്നത്, അവനെ തന്നെയാണ് അൽ ഖയ്യൂം അറിയിക്കുന്നത്. പേര് എന്ന അർത്ഥത്തിൽ അതൊക്കെ പര്യായപദങ്ങളാണ്. അള്ളാഹിന്റെ ഇസ്മുകളൊക്കെ പേര് എന്ന അർത്ഥത്തിൽ എല്ലാ ഒരാളുടെ പേരാണ്. എന്നാൽ അതൊക്കെ വിശേഷണങ്ങൾ എന്ന അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിലോ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. മുത്തബായിന, മുത്തബായിന എന്നാണ് ഒക്കെ വേറിട്ടതാണ്. നമ്മൾ ഖുർആന്റെ ഇസ്മുകൾ എടുക്കാൻ വേണ്ടി എടുത്തിരുന്നു. അല്ലെങ്കിൽ ഖുർആന്റെ തുടക്കത്തിൽ ഇതെടുത്തിരുന്നു. സിഫത്തുകൾ എന്ന നിലക്ക് പരിശോധിക്കുകയാണെങ്കിൽ റഹ്മാൻ എന്നത് അറിയിക്കുന്ന ഏത് സിഫത്തിനെയാണ്? റഹ്മത്തിനെ. ഗഫൂർ എന്ന സിഫത്തോ ഇസ്മോ മഗ്ഫിറത്തിനെ. ഖാലിഖ് എന്നതോ ഖൽഖിനെ. ഇങ്ങനെ ഓരോ ഇസ്മും അറിയിക്കുന്ന സിഫത്ത് വെവ്വേറെയാണ്. പക്ഷെ അതൊക്കെ അറിയിക്കുന്ന ദാറ്റോ, അതൊക്കെ അറിയിക്കുന്ന ആ പേര് എന്ന അർത്ഥത്തിൽ അതൊക്കെ ആരെയാണ് അറിയിക്കുന്നത്? അള്ളാഹുവാണ്. അതാണ് പറഞ്ഞത് അലം എന്ന അർത്ഥത്തിൽ അതെല്ലാം ഒരാളെയാണ് അറിയിക്കുന്നത്, പേര് എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ അള്ളാഹിന്റെ പേരാണ്, ഈ പേരുകളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ വിശേഷണം എന്ന അർത്ഥത്തിലാണെങ്കിലോ അതെല്ലാം വ്യത്യസ്ത അർത്ഥങ്ങളെയാണ് അറിയിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക് നമ്മൾ രണ്ട് പേരിട്ട് വിചാരിക്കാം. ഒരാൾക്ക് മനുഷ്യന്മാരുടെ തന്നെ ഒരാൾക്ക് രണ്ട് പേരുണ്ട്. ഉദാഹരണത്തിന് അബു അബ്ദില്ല എന്നൊരാളുടെ പേരാണ്, അതോടൊപ്പം അയാളുടെ പേരാണ് മുഹമ്മദ്. അയാളുടെ പേരാണ് മുഹമ്മദ്. അബു അബ്ദില്ല എന്നത് എന്താണ്? അയാളുടെ കുഞ്ഞച്ചൻ. അയാൾക്ക് അബ്ദുള്ള എന്ന മോനുണ്ട് എന്ന് വിചാരിക്കാം. മുഹമ്മദ് എന്ന പേര് അറിയിക്കുന്നത് ആരെയാണ്? ആ വ്യക്തിയെ തന്നെയാണ്. അബു അബ്ദില്ല എന്നതോ അയാൾ തന്നെയാണ്. പക്ഷെ അബു അബ്ദില്ല എന്നതിന്റെ അർത്ഥം അറിയിക്കുന്നത് എന്തിനാണ്? അയാൾക്ക് അബ്ദുള്ള എന്നൊരു മോനുണ്ട് എന്നാണ്. ആ കുഞ്ഞത്തിന്റെ അർത്ഥം അറിയിക്കുന്നത് അയാൾക്കൊരു മോനുണ്ട് എന്നാണ്. അതേ അർത്ഥമാണ് മുഹമ്മദ് എന്ന വാക്ക് അറിയിക്കുന്നത്. അല്ല, മുഹമ്മദിന് വേറെ അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മുഹമ്മദ് എന്ന പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബുൽ ഖാസിം എന്ന പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു പേരുകൾ എന്തൊക്കെയാണുള്ള? റസൂലുള്ള അൽ അമീൻ. അതുപോലെ തന്നെ ബഷീർ, നസീർ, റഹ്മത്തുൽ ആലമീൻ. അതല്ലാതെ തന്നെ അൽ മാഹി, അൽ ആഖിബ്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പേരുകളാണ്. ഓരോ പേരിനും ഓരോ അർത്ഥം ഉണ്ട് അല്ലെ. നമ്മൾ പഠിച്ചു സീറയിൽ പഠിച്ചത് അൽ ആഖിബ് എന്നതിനൊരു പേരുണ്ട്. അൽ ആഖിബ് എന്നതിനൊരു പേരുണ്ട്. അൽ ഹാഷിയർ, അതിനൊരു അർത്ഥമുണ്ട്. അർത്ഥമുണ്ട്, പേരുണ്ട് എന്നല്ല, അർത്ഥമുണ്ട്. അൽ ഹാഷിയർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലാണ് എല്ലാ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത്. മനുഷ്യന്മാരെല്ലാം റസൂലിന്റെ പിന്നിലായിരിക്കും. അതുപോലെ തന്നെ അൽ ആഖിബ് അല്ലദീ ലൈസ ബഅദഹു നബി. ആഖിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമുള്ള ആള്, ശേഷം റസൂലില്ലാത്ത ആള്. ഇതൊക്കെ ആഖിബ് എന്ന് നീ പറഞ്ഞാലും, മാഹി എന്ന് നീ പറഞ്ഞാലും, ഹാഷിർ എന്ന് നീ പറഞ്ഞാലും, ആ പേരൊക്കെ ആരിലേക്കാണ് എത്തുന്നത്? അതൊക്കെ ഒരാളെയാണ് അറിയിക്കുന്നത്. അറിയണത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. മുഹമ്മദ് എന്നതിന് അർത്ഥമുണ്ട്, അഹമ്മദ് എന്നതിന് വേറെ അർത്ഥമുണ്ട്, മാഹി എന്നതിന് വേറെ അർത്ഥമുണ്ട്, ഹാഷിർ എന്നതിന് വേറെ അർത്ഥമുണ്ട്, ആഖിബ് എന്നതിന് വേറെ അർത്ഥമുണ്ട്. അർത്ഥം വെവ്വേറെയാണ്. ഇതാണ് ഖായിദ. മനസ്സിലാക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾക്ക് പറഞ്ഞുതരാണ് ഇതേപോലെ എളുപ്പം ഉണ്ടായിരിക്കണം. ഇത് നന്നായി മനസ്സിലാക്കണം. സിമ്പിളാണ്, നമ്മുടെ സാധാ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അസ്മാ സിഫാത്ത് വളരെ എളുപ്പമാണ്, സിമ്പിൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ, നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ഈ ഉദാഹരണങ്ങളായിട്ട് ഇതിനെ ബന്ധിപ്പിക്കണം. അപ്പോൾ ഇത് എളുപ്പമാണ് പറയാൻ, പഠിക്കാനും പറയാനും ഒക്കെ എളുപ്പമാണ്. ശരി, അപ്പൊ ഇത്രേ നമ്മൾ നിൽക്കുന്നുള്ളൂ. ഇവിടെ നമ്മളൊന്ന് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ ഒന്നും കൂടി ആവർത്തിക്കാം. ഇതുവരെ പറഞ്ഞത് ഒന്നാമത് നമ്മൾ പഠിച്ച ഖായിദ സിഫാത്തുല്ലാഹി ഖിസ്മാൻ, അള്ളാഹുവിന്റെ സിഫത്തുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ദാതിയത്തുൻ, ഒന്ന് ദാതിയത്താണ്. അത് ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് വേർപിരിയില്ല, എപ്പോഴും അള്ളാഹിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. ആ സിഫത്ത് ഒരു നിമിഷം പോലും അള്ളാഹുവിൽ മാറി നിൽക്കില്ല. ഉദാഹരണത്തിന് വജ്ഹ്, അള്ളാഹിന്റെ മുഖം. യദ്, അള്ളാഹിന്റെ കൈ. അതുപോലെ തന്നെ റഹ്മ, കാരുണ്യം. അതുപോലെ തന്നെ ഖുവ, ശക്തി. ഇതൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് മാറി നിൽക്കാത്ത സിഫത്തുകളാണ്, ദാതിയ സിഫത്തുകളാണ്. ഉലു, അല്ലാഹ് ഏറ്റവും മുകളിലാണ്, ഒരിക്കലും അതിൽ മാറ്റം ഉണ്ടാവില്ല. അല്ലാഹ് മുകളിൽ നിന്ന് അള്ളാഹിന്റെ മുകളിൽ വേറൊന്നും വരാന്നുള്ള ഒരിക്കലും സംഭവിക്കില്ല. അള്ളാഹു ആണ് ഏറ്റവും മുകളിൽ എപ്പോഴും ഉണ്ടാവാം. ഇതൊക്കെ ദാതിയ സിഫത്തുകളാണ്, അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാത്ത സിഫത്തുകളാണ്. സിഫാത്തുൻ ദാതിയ, രണ്ട് സിഫാത്തുൻ ഫിഅലിയ. ഫിഅലിയായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം ചെയ്യുന്ന, അള്ളാഹുവിന്റെ മഷീഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിഫത്താണത്. ഉദാഹരണത്തിന് നുസൂൽ, ഇറങ്ങി വരാന്നുള്ളത്, അതുപോലെ തന്നെ ഗദബ്, ദേഷ്യപ്പെടാന്നുള്ളത്, അതുപോലെ തന്നെ കലാം, സംസാരം, ഇങ്ങനെയുള്ള സിഫത്തുകളൊക്കെ ഫിഅലിയായ സിഫത്തുകളാണ്. ഇതാണ് ഒന്നാമത്തെ കായിദ. രണ്ടാമത് നമ്മൾ പഠിച്ചത് അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിനെ കുറിച്ച് ഒരു കാര്യം നിഷേധിക്കുകയാണെങ്കിൽ അത് ചുരുക്കി പറയണം, അത് ഇജ്മാൽ ചെയ്യണം, അത് ഡീറ്റെയിൽ ചെയ്യാൻ പാടില്ല, അള്ളാഹു അങ്ങനെ ഇല്ലാത്തവനല്ല, അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ലാത്ത അത് കൂടുതലാക്കരുത്, അത് കുറക്കണം. എന്നാൽ അള്ളാഹുവിന് ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, വിശദീകരിക്കണം, അത് ഡീറ്റെയിൽ ചെയ്യണം. കാരണം അതിലേ മദഹുള്ളൂ, വെറും നിഷേധം വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും മദഹുണ്ടാവില്ല, അള്ളാഹിനെ പുകഴ്ത്തലാവില്ല. അങ്ങനെ നമ്മൾ കുറെ തെളിവുകൾ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ തെളിവാണ്, സൂറത്തുൽ ഇഖ്ലാസ് തെളിവാണ്, ലൈസ കമിസ്ലിഹി തെളിവാണ് ആയത്ത്, അതുപോലെ തന്നെ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്ന ആയത്ത് തെളിവാണ്, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് തെളിവാണ്, ഇതൊക്കെ തെളിവാണ്. ഇതിലൊക്കെ എന്തുണ്ട്, ഇസ്ബാത്ത് ധാരാളം ഉണ്ട്. നഫിയോ, നഫിയോ വളരെ ചുരുക്കിയിട്ടുള്ളൂ, വളരെ ചുരുങ്ങിയ വാക്കുകളെ നഫി അള്ളാഹു ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഇതിന് നേരെ വിപരീതമാണ് ബിദഅത്തിന്റെ ആൾക്കാരുടെ നിലപാട്, അവരുടെ അടുക്കൽ തഫ്സീലു ഫിൻ നഫി വൽ ഇജ്മാലു ഫിൽ ഇസ്ബാത്ത്, അതാണ് അവരുടെ അടുക്കുള്ള നിലപാട്. പിന്നീട് നമ്മൾ പഠിച്ച ഖായിദ, അള്ളാഹുവിന്റെ അസ്മാഉകൾ രണ്ട് രൂപത്തിലാണ്, അഅലാമുൻ വഔസാഫുൻ, പേരുകളുണ്ട് സിഫത്തുകളുണ്ട്. പേര് എന്ന അർത്ഥത്തിൽ അള്ളാഹ് സുബ്ഹാനഹു തആലയുടെ ഖുദാത്തു സമീഉ റഹ്മാൻ, ഇതൊക്കെ അള്ളാഹിന് പേരാണ്, ഇത് ഏത് വിളിച്ചാലും നീ അള്ളാഹിനാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഓരോ പേരുകൾ ഓരോ അർത്ഥം അറിയിക്കുന്നുണ്ട്, ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. ഏത് ഇസ്മാണെങ്കിലും അതിനൊക്കെ വെവ്വേറെ മറ്റു ഇസ്മിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അർത്ഥം എല്ലാ ഇസ്മിനും കാണാൻ പറ്റും. അടുത്ത അവസാനത്തെ കായിദ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട, നേരിട്ട് ബന്ധപ്പെട്ട, കണ്ടതിനെ മനസ്സിലാവൂലേ അല്ലെ. അവസാനം പറഞ്ഞ രണ്ട് കായിദകളും ഏതാണ്ട് ഒരേപോലെ തന്നെ, അള്ളാഹുവിന്റെ ഇസ്മ് പേര് എന്ന അർത്ഥത്തിൽ അതൊക്കെ പര്യായ പദങ്ങളാണ്, അതായത് ഒരേ ദാത്തിനെയാണ് അറിയിക്കുന്നത്, ഒരേ നഫ്സിനെയാണ് അറിയിക്കുന്നത്, അള്ളാഹിനെ തന്നെയാണ് അറിയിക്കുന്നത്. എന്നാൽ വിശേഷണം എന്ന അർത്ഥത്തിലാണെങ്കിലോ, അള്ളാഹിനെ കുറിച്ച് അറിയിക്കുന്ന വിശേഷണം എന്ന അർത്ഥത്തിലാണെങ്കിൽ അതൊക്കെ മുത്തബായിനത്തെ, ഒന്നിന് വേറൊരു അർത്ഥമാണ്. ഒരു ഇസ്മും ഇബ്നു ഖയ്യിം പറഞ്ഞായിട്ട് കാണാം, അള്ളാഹുവിന്റെ ഒരു ഇസ്മും മറ്റൊരു ഇസ്മിന് പകരമാവില്ല അർത്ഥത്തിന്റെ കാര്യത്തിൽ. ശമീഅ എന്നതിന് മറ്റൊരു ഇസ്മും പകരമാവില്ല, അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, അള്ളാഹുവിന്റെ റഹ്മാൻ എന്നതിന് ഒരിക്കലും റഹീമു പകരമാവില്ല, റഹ്മാൻ വേറെ അർത്ഥം, റഹീമിന് വേറെ അർത്ഥം. ഒരു ഇസ്മും ഒരിക്കലും എന്താവില്ല, രണ്ട് ഇസ്മുകൾ പരസ്പരം ഒരേ അർത്ഥം ഉണ്ടാവില്ല. ഗഫൂറും ഗഫാറും അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ഏത് ഇസ്മുകളും ഒരു ഒരു ഇസ്മ മറ്റൊരു ഇസ്മിനോട് നേരെ പര്യായമല്ല, വ്യത്യാസങ്ങളുണ്ടായി. ഏത് ഇസ്മം, ഒന്ന് മുബാലകത്തിന്റെയാണ്, അതിനാൽ അങ്ങേയറ്റത്തെ മഗ്ഫറ, ഒന്ന് ദാതിയായ സിഫത്തിനെ അറിയിക്കുന്നത്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം നിനക്ക് പറയാം, ഏത് ഇസ്മും ഒരു ഇസ്മം മറ്റൊരു ഇസ്മിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരേ അർത്ഥമല്ല നൽകുന്നത്, വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിശോധിക്കാൻ ഫിഖുല്ല ദഈ വൽ അദ്കാർ എന്നുള്ള അബ്ദുൽ മസ്ലിന്റെ പുസ്തകം, അബ്ദുൽ റസാഖിന്റെ പുസ്തകം ഹഫ്ളഹുല്ലാ, അതല്ലെങ്കിൽ ഇബ്നു ഖയ്യിമിന്റെ പുസ്തകത്തിൽ നിന്ന് ക്രോഡീകരിച്ച ഷർഹുൽ അസ്മാ അൽ ഹുസ്ന എന്ന കിതാബോ ഏതെങ്കിലും പരിശോധിക്കും. ഇബ്നു ഖയ്യിമിന്റെ കിതാബ് നല്ല പുസ്തകമാണ്. ഇബ്നു ഖയ്യിമിന്റെ കിതാബുകളിൽ നിന്ന് അള്ളാഹുവിന്റെ അസ്മാ അൽ ഹുസ്ന വിശദീകരിക്കുന്നത് ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ്, വളരെ മനോഹരമായ കിതാബാണ്. അപ്പോ അള്ളാഹുന്റെ അസ്മാഉകൾ സിഫാത്തുകൾ അവയൊന്നും ഒന്ന് മറ്റൊന്നിനേട് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഏതും അറബി ഭാഷയിൽ അങ്ങനെ തന്നെയാണ്, ഒന്നും മറ്റൊന്നിന് നേർപര്യായമായി വരില്ല. ഇബ്നു തൈമിയൊക്കെ അത് വിശദീകരിച്ചായി കാണാം. ഒരു പദം നേരെ പര്യായമായിരിക്കില്ല മറ്റേ പദത്തിന്, എന്തെങ്കിലും ഒരു കൂട്ടലോ കുറച്ചിലോ അതിലുണ്ടാവും. ഇല്ലാതെ ഒരിക്കലും അറബിയിൽ ഒരു പദം അത് മറ്റൊരു പദത്തിന് പര്യായമാവില്ല. ഏത് പദം എന്തെങ്കിലും ഒരു കൂടുതലോ കുറവോ ആയിട്ടുള്ള അർത്ഥത്തിലുള്ള വ്യത്യാസം അതിലുണ്ടാവും. ഇല്ലാതെ അറബിയിൽ പദങ്ങൾ ഉണ്ടാവില്ല. കാരണം അറബിയിൽ പദങ്ങളുടെ രൂപം മാറിയാൽ, ഘടന മാറിയാൽ അതോടൊപ്പം അർത്ഥവും മാറും. അതേപോലെ തന്നെയാണ് അള്ളാഹുന്റെ അസ്മാകളും, അത് ഒരു ഇസ്മ മറ്റൊരു ഇസ്മിന് ഒരിക്കലും അർത്ഥത്തിൽ തുല്യമാവില്ല. രണ്ടും വെവ്വേറെ അർത്ഥങ്ങളെയാണ് അറിയിക്കുന്നത്. അല്ലാഹു തആല അഅലം ബിസ്സവാബ്. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത്തവ്വാബ്.